പ്രക്ഷേപണം. വ്യാഴാഴ്ചകളിൽ രാത്രി 8 മുതൽ 9 വരെയും ഞായറാഴ്ചകളിൽ രാത്രി 9 മുതൽ 10 വരെയും. പരിപാടി കേൾക്കാൻ ഒട്ടേറെ മാർഗങ്ങളുണ്ട്. റേഡിയോയിലും ഡിജിറ്റൽ ടിവിയിലും ഇന്റർനെറ്റിലും SBS റേഡിയോ ആപ്പിലും കേൾക്കാം. ഇത് SBS മലയാളം.
നമസ്കാരം, ദീപക് മാനുവൽ. മകന്റെ അസുഖം കാരണം ഇവിടെ ഓസ്ട്രേലിയയിൽ PR കിട്ടാതെ തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ് ദീപക് എന്നാണ് വാർത്തകൾ കണ്ടത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്? അക്കാര്യം ആദ്യം പറയാമോ?
ഹലോ വിജു, ഞങ്ങൾ ഓസ്ട്രേലിയക്ക് വന്നിട്ട് ഇപ്പൊ 4 വർഷമായി. എനിക്ക് ഒരു കുട്ടി ഉണ്ടായപ്പോൾ അവന് മൈക്രോകെഫാലി എന്ന് പറഞ്ഞൊരു മെഡിക്കൽ കണ്ടീഷൻ ആയിരുന്നു. മൈക്രോകെഫാലി എന്ന് പറയുമ്പോൾ അവന്റെ തല ചെറുതായിരിക്കും കമ്പയർ ടു നോർമൽ കിഡ്, നോർമൽ ന്യൂബോൺ. അപ്പോൾ അതനുസരിച്ച് ബ്രെയിനിന്റെ കപ്പാസിറ്റിയും കുറയുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പൊ അവന് മൈൽഡ് ടു മോഡറേറ്റ് ഡെവലപ്മെന്റൽ ഡിലേസോ ഉണ്ടെന്നാണ് അസസ്മെന്റ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ PR അപ്ലൈ ചെയ്തപ്പോൾ അവന് മെഡിക്കലിൽ ഫെയിലായി. അതായത് ഇപ്പൊ ഈ ഓസ്ട്രേലിയൻ ഇമിഗ്രേഷന്റെ പോളിസി എന്ന് പറയുന്നത് ഇഫ് വൺ ഫെയിൽസ് ഓൾ ഫെയിൽ എന്നാണ്. അതായത് ഒരു ഒരു കുടുംബത്തിലെ ഒരു മെമ്പർ ഈ ഹെൽത്തിൽ ഫെയിൽ ആവുകയാണെങ്കിൽ ബാക്കി എല്ലാവരും ഫെയിൽ ആകുന്ന. അപ്പോൾ അങ്ങനെ സാവിയോ ഫെയിൽ ആയപ്പോൾ, സാവിയോ എന്നാണ് എന്റെ മകന്റെ പേര്,
സാവിയോ,
അതെ, സാവിയോ ഹെൽത്തിൽ ഫെയിൽ ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫെയിൽ ആയി. അപ്പൊ ഞങ്ങൾ ഹെൽത്ത് റിക്വയർമെന്റ് മീറ്റ് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങളുടെ PR റിഫ്യൂസ് ചെയ്തു.
ഏത് വിസയിലാണ് നിങ്ങളുടെ ഉള്ളത്?
ഇപ്പൊ ഞങ്ങൾ 457 വിസയിലാണ്.
457 വർക്ക് വിസയിലാണ് വന്നേക്കുന്നത്?
അതെ അതെ.
ദീപക്കും വൈഫും എല്ലാം വർക്ക് ചെയ്യാണോ ഇവിടെ ഇപ്പോ?
എന്റെ വൈഫ് നഴ്സ് ആണ്, പക്ഷെ ഇപ്പോൾ നഴ്സ് ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്, പക്ഷെ എങ്കിലും പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്
പുള്ളിക്കാരി. ദീപക്ക്?
ഞാൻ ഫുൾ ടൈം.
ഫുൾ ടൈം വർക്ക് എവിടെയായിരുന്നു?
ഞാൻ സിഡ്നിക്ക് അടുത്ത് വുള്ളങ്കോങ് എന്ന സ്ഥലത്ത്, ദി വുള്ളങ്കോങ്
ഹോസ്പിറ്റലിലാണ്
അതിന്റെ ഓപ്പറേറ്റിംഗ് തിയേറ്റേഴ്സിലാണ്.
അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു മെഡിക്കൽ കണ്ടീഷൻ കാരണം PR നൽകാൻ കഴിയില്ല എന്നൊരു റൂൾ ഉണ്ടോ ഇവിടെ ഇപ്പോ? അങ്ങനെയാണോ?
അങ്ങനെ അവരുടെ റൂൾ എന്ന് പറയുന്നത് വൺ ഫിൽ ഓൾ ഫിൽസ്, അത് റൂളാണ്. പക്ഷെ പ്രെജുഡിസ് ടു ഓസ്ട്രേലിയൻ ഹെൽത്ത് സർവീസസ്, അതാണ് പറയുന്നത്. അതായത് ഈ ഓസ്ട്രേലിയൻ ഹെൽത്ത് സർവീസസിനെ റിസ്കിലാക്കുക എന്നുള്ളത്. അതായത് വേറൊരാൾ വന്നിട്ട് ഇവിടുത്തെ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ സർവീസസിനെ അങ്ങോട്ട് എടുക്കുമ്പം ഇവർക്ക് ഇനഫ് കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം.
ഓക്കെ. അതായത് ഇപ്പോൾ ദീപകിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മകന്റെ സാവിയുടെ കാര്യത്തിൽ വേണ്ടി വരുന്ന ചികിത്സയ്ക്കും മറ്റും വേണ്ടി വരുന്ന ചെലവിനെ കുറിച്ചാണോ ഇവർ പറയുന്നത്?
അതെ അതെ അതെ, അതാണ്. പക്ഷെ അവന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടല്ല, പക്ഷെ ഈ സോഷ്യൽ സർവീസസ് ഉണ്ടല്ലോ. അതായത് ഇപ്പൊ അവന് സംസാരിക്കണമെങ്കിൽ സ്പീച്ച് തെറാപ്പിസ്റ്റ് വേണം. അവനിപ്പം മെയിൻ സ്ട്രീം സ്കൂളിലാണെങ്കിലും പക്ഷെ അവര് സപ്പോർട്ട് സർവീസ് ഉണ്ട് അവനെ. അവന്റെ ക്ലാസ്സിൽ 6 പേരേ ഉള്ളൂ, 2 ടീച്ചർമാരുണ്ട്. അപ്പൊ അതൊക്കെ ഇവർക്ക് വെറുതെ കൊടുക്കുന്ന കാശായിട്ട് പോകാൻ
തോന്നുന്നു. എത്ര വയസ്സായി?
സവിക്ക് 5 വയസ്സ്. അവന് കിൻഡർ ഗാർഡനില്.
ഓ, 5 വയസ്സായിട്ടുണ്ട്. ഓക്കെ.
2 മാസമായി തുടങ്ങിയിട്ട്.
അപ്പൊ എത്ര വർഷമായി നിങ്ങൾ ഇവിടെ വന്നിട്ട്? ഓസ്ട്രേലിയയിൽ എത്തിയിട്ട്
ഇവിടെ വന്നിട്ട് 3.5 വർഷം.
3.5 വർഷം. അപ്പൊ വിസയ്ക്ക് ആപ്ലിക്കേഷൻ അയച്ചിട്ടോ?
വിസയ്ക്ക് ഞങ്ങൾ ആക്ച്വലി 2 വർഷം അപ്ലൈ ചെയ്തായിരുന്നു വിജു. ആദ്യം അത് റിഫ്യൂസ് ചെയ്തു. അപ്പൊ ഇമിഗ്രേഷൻ പറഞ്ഞു നിങ്ങൾ 2 വർഷം കൂടെ കാത്തിരിക്കുവാണെങ്കിൽ 186 എംപ്ലോയർ നോമിനേറ്റഡ് സ്കീം, അതായത് ഒരു എംപ്ലോയറുടെ കീഴിൽ 2 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞ് PR അപ്ലൈ ചെയ്യുക. അപ്പോൾ ഹെൽത്ത് വേവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഹെൽത്ത് വേവർ എന്ന് പറയുമ്പം ഒരാളുടെ ഹെൽത്തിൽ ഫെയിലായെങ്കിലും അത് കുഴപ്പമില്ലാന്ന് നമുക്ക് നമ്മുടെ ഇവിടുത്തെ മിനിസ്റ്റർക്കോ അല്ലെങ്കിൽ മിനിസ്റ്ററുടെ ഡെലിഗേറ്റിനോ അങ്ങനെ നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഹെൽത്ത് വേവറിന്റെ ഓപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടാമതും ഇമിഗ്രേഷൻ ഞങ്ങളോട് അപ്ലൈ ചെയ്യാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ 2 വർഷത്തിന് ശേഷം വീണ്ടും ഈ 186 അപ്ലൈ ചെയ്തത്. അപ്പോഴും ഇതേ സെയിം ഔട്ട്കം ആണ് വന്നത്.
അപ്പൊ ഈ ഒരു ഹെൽത്ത് വേവർ എന്നുള്ള അത് കിട്ടി, ആനുകൂല്യം കിട്ടിയിട്ടില്ലേ?
അതെ, ഹെൽത്ത് വേവറിന് അവർ ഫോം ഒക്കെ അയച്ചു തന്നു. അപ്പോൾ ഞാൻ സ്റ്റാറ്റ് ഒക്കെ എഴുതി കൊടുത്തു. അതായത് ഞങ്ങളിപ്പോ ഇവിടെ നിൽക്കുവാണെങ്കിൽ ഞങ്ങളൊരു വീട് മേടിച്ചോളാം, സാവിയയ്ക്ക് മെഡിക്കലിന്റെ ഒരു ആവശ്യം വരുന്നില്ല, അപ്പൊ അഥവാ എന്തെങ്കിലും വന്നാൽ അത് ഞങ്ങളുടെ സ്വന്തം പേഴ്സണൽ എടുത്ത് കൊടുത്തോളാം, അപ്പൊ വീട് സാവിയുടെ പേരിൽ മേടിച്ചോളാം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ് എഴുതി
കൊടുത്തായിരുന്നേ.
നാട്ടിൽ എന്റെ പേരിൽ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ കാണിച്ചിട്ട് ഞങ്ങളൊരു എനിക്ക് തോന്നുന്നു $500,000 ഞങ്ങൾ കാണിച്ചായിരുന്നു. എന്നിട്ടും അതെ.
അല്ല, പക്ഷെ അത് ഈ പറഞ്ഞ എന്നിട്ടും ഹെൽത്ത് വേവർ എന്ന് പറഞ്ഞൊരു ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണോ?
എന്നാലും ഇതൊക്കെ ഞങ്ങൾ ഈ അവര് ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഇതിനെ മിറ്റിഗേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുമെന്ന്. ഇപ്പോ അതായത് സാവിയ്ക്ക് അവർ $2 മില്യൺ എങ്ങാണ്ടാണ് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചത്.
ഓക്കെ. സാവി ഇവിടെ ജീവിക്കുകയാണെങ്കിൽ $2 മില്യൺ പബ്ലിക് എക്സ്ചക്കറിന് എക്സ്പെൻസ് ഉണ്ടാവുന്നതാണ്.
അതെ അതെ അതെ. അപ്പൊ നിങ്ങൾക്ക് അത് എന്തുമാത്രം ഇങ്ങനെ കുറയ്ക്കാൻ പറ്റുന്ന അവർ ചോദിച്ചായിരുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അവന് സ്വന്തം മെഡിക്കൽ കാർഡുണ്ട്, എന്നാലും അവന് മെഡിക്കലായിട്ട് അവന് ഒരാവശ്യങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ GP സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു, അവന് മെഡിക്കലി ഫിറ്റ് ആണ്. പിന്നെ വേറെ എന്തെങ്കിലും എക്സ്പെൻസ്, ഇപ്പൊ സപ്പോസ് മെഡിക്കൽ വൈസ് എന്തെങ്കിലും എക്സ്പെൻസ് വേണമെങ്കിൽ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങൾക്ക് ആകെ വേണ്ടത് കുറച്ച് എഡ്യൂക്കേഷൻ മാത്രമാണെന്ന് ഞങ്ങള് സ്റ്റാറ്റിക് ഒക്കെ എഴുതി കൊടുത്തായിരുന്നേ.
ഓക്കെ.
എന്നിട്ടും എന്നിട്ട് അവർ റിഫ്യൂസ് ചെയ്തു.
ഓക്കെ. അപ്പൊ അതിനെതിരെ നിങ്ങൾക്ക് ഈ സാധാരണ റിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെതിരെ മറ്റേ അപ്പീൽ പോകാനുള്ള നടപടിക്രമങ്ങൾ, അതുപോലെ അങ്ങനെയുള്ള ഒരുപാട്, അതുപോലെ മന്ത്രിയെ തന്നെ സമീപിക്കാനുള്ള അവസരമൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ നോക്കിയായിരുന്നു?
അതെ, ഞങ്ങൾ അപ്പീൽ ചെയ്യാൻ നോക്കിയായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, ഞങ്ങൾ നാട്ടിലായിരുന്നു ആ സമയത്ത് ഇത് ഈ റിഫ്യൂസൽ ലെറ്റർ വരുമ്പോളെ. അപ്പൊ ഞങ്ങൾ ഹോളിഡേ മോഡിലായിരുന്നു. അപ്പൊ ഞങ്ങൾ മെയിലൊന്നും ചെക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോ ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ആക്ച്വലി 3 ദിവസം കൂടെ ഉണ്ടായിരുന്നുള്ളൂ റിവ്യൂ ടൈമേ. 21 ദിവസമാണ് അവർ ടൈം തരുന്നത്. 21 ദിവസത്തിനുള്ളിൽ നമ്മള് റിവ്യൂ ചെയ്തിരിക്കണം. പക്ഷെ ഞങ്ങൾക്ക് വന്നിട്ട് 4 ദിവസം ആക്ച്വലി 3 ദിവസം ബാക്കി ഉണ്ടായിരുന്നല്ലേ. അപ്പൊ ഞങ്ങൾ ആക്ച്വലി ഇതൊരു ഷോക്ക് ആയിരുന്നു. ഞങ്ങൾ കിട്ടുമെന്നായിരുന്നു വിചാരിച്ചോണ്ടിരുന്നത്. എല്ലാരും ഭയങ്കര പറഞ്ഞു പറഞ്ഞു. അപ്പോ നമ്മളൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലല്ലായിരുന്നു നല്ല തിങ്ക് ചെയ്യാനായിട്ടുള്ള. അപ്പോ അതുകൊണ്ട് ഞങ്ങൾ റിവ്യൂവിന് പോകാൻ ഞങ്ങൾക്ക് പറ്റിയില്ല.
ഓക്കെ. മറ്റു മാർഗങ്ങളൊന്നും ഇല്ലേ? ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇവിടുത്തെ ഒരു പലപ്പോഴും മന്ത്രിക്ക് ഇത്തരത്തിൽ പ്രത്യേക അധികാരമുണ്ട്, അല്ലെങ്കിൽ ഇത്തരം കേസുകൾ നേരിട്ട് കൺസിഡർ ചെയ്യാനുള്ള അധികാരമുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും?
അതെ, അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പഠിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്. റിവ്യൂ ചെയ്തിട്ട് റിവ്യൂ റിഫ്യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് മന്ത്രിക്ക് ഇടപെടാൻ പറ്റുള്ളൂ പോലും.
ഓക്കെ.
അപ്പൊ നമ്മള് റിവ്യൂ ചെയ്യാതെ പോയത് ഒരു പ്രശ്നമായി പോയി.
ഓ, അതൊരു അബദ്ധമായി പോയെന്ന് തന്നെ പറയാമല്ലേ.
അബദ്ധം എന്ന് പറയാൻ പറ്റില്ല. എന്റെ ചില ഞങ്ങൾ ഓർത്തപ്പം ഞങ്ങൾ ഇത്രയും ഡോക്യുമെന്റ്സ് എല്ലാം ആദ്യമേ കൊടുത്തതാണ്. അപ്പോൾ കിട്ടാനുള്ളതാണെങ്കിൽ ഞങ്ങൾ കിട്ടിയെന്നായിരുന്നു എന്നായിരുന്നു ഞങ്ങളുടെ വിശ്വാസം. അതുപോലെ വീണ്ടും ഇനിയിപ്പോ അത് ഇപ്പൊ ഓൾറെഡി 2 പ്രാവശ്യം അപ്ലൈ ചെയ്തു. ഇനി അത് വീണ്ടും റിവ്യൂ ചെയ്ത് പോവാം. ഇപ്പൊ റിവ്യൂ ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഞങ്ങളുടെ വിസ ഓഗസ്റ്റിൽ എക്സ്പയർ ആവും. അപ്പൊ നമ്മൾ എവിടെ നിൽക്കണമെന്നൊരു ഒരു അൺസർട്ടനിറ്റിയാണ്.
457 പുതുക്കി കിട്ടാനുള്ള മാർഗങ്ങളും ഇല്ലായിരുന്നു.
അതെ, 457 പുതുക്കി തരാന്ന് ഹോസ്പിറ്റലിൽ പറഞ്ഞായിരുന്നു. പക്ഷെ അത് എപ്പോഴും ടെമ്പററി വിസയാണ്. നമുക്കൊരു എന്താ പറയാ, ഒരു സ്റ്റെബിലിറ്റി
നമുക്ക് ഫീൽ ചെയ്യില്ല.
അതെ, ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് അത് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല. അവളിങ്ങനെ ടെമ്പററി ആയിട്ട് നിൽക്കാന്നേ ഉള്ളൂ. അപ്പൊ അതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു.
അപ്പൊ എന്താ ഇനിയിപ്പോ നിങ്ങളുടെ ഇനിയുള്ള ഒരു പ്ലാൻ എങ്ങനെയാണ് ദീപക്?
അതെ, ഇനിയിപ്പോ ഈ പെറ്റീഷൻ എല്ലാം ഇവിടുത്തെ MP ചെന്നപ്പം MP അത് മിനിസ്റ്റർ ഓഫ് ഇമിഗ്രേഷൻ കൊണ്ട് സബ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെയിൽ വന്നായിരുന്നേ.
ഓക്കെ.
അപ്പൊ അത് മിനിസ്റ്റർ ഓഫ് ഇമിഗ്രേഷന്റെ കൺസിഡറേഷനിലാണുള്ളത്. അത് അപ്പോ ഇത് ഈ പെറ്റീഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് പുള്ളി എന്താ ഇതിനെ കുറിച്ച് തീരുമാനിക്കാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അല്ലെങ്കിൽ അത് റിഫ്യൂസ് ചെയ്യാനാണ് സാധ്യത.
ഓക്കെ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഇനിയിപ്പോ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? ഈ ഒരു സാഹചര്യം
ഞങ്ങൾ എനിവേ ഞങ്ങൾ ന്യൂസിലൻഡിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ന്യൂസിലൻഡിൽ ഞങ്ങൾക്ക് പെർമനന്റ് റെസിഡൻസി ഉണ്ട്. അപ്പോ
ന്യൂസിലൻഡിൽ പെർമനന്റ് റെസിഡൻസി ഉണ്ട് നിങ്ങൾക്ക്?
അതെ അതെ. അപ്പൊ ഞങ്ങൾ ന്യൂസിലൻഡിലേക്ക് തിരിച്ചു പോകുന്നു.
അപ്പൊ മകൻ എവിടത്തെ പൗരനാണ് ഇപ്പോൾ?
ന്യൂസിലൻഡ്
സിറ്റിസൺ ആണ്. ഓക്കെ. അപ്പൊ തിരിച്ച് ന്യൂസിലൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും സാവിയൊക്കെ കിട്ടുന്നുള്ളതാണോ?
കിട്ടുമായിരിക്കും. എന്താ വെച്ചാൽ ഞങ്ങളിപ്പം 3.5 വർഷമായിട്ട് ഇവിടെ ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ എന്താ പറയാ, ഇവിടെ 3.5 വർഷമായിട്ട് ഇവന് സ്കൂളിൽ പോകാൻ തുടങ്ങി. അവന് ഭയങ്കര ഹാപ്പിയാണ് അവന്റെ സ്കൂളില്. കുറെ ഇമ്പ്രൂവ്മെന്റ് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഇപ്പം ഞങ്ങള് ന്യൂസിലൻഡിൽ താമസിച്ചതിനേക്കാളും കൂടുതൽ താമസിക്കുന്നത് ഓസ്ട്രേലിയയിലാണ്. അപ്പൊ ഇവിടെ ഒത്തിരിമാത്രം ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ ഇവരെല്ലാം വിട്ടു പോവുക. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ട്രബ്ലിംഗ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് സാവിയോ ഒരു പുതിയ എൻവയറമെന്റിലേക്ക് ചെല്ലുമ്പം അവന് വരുന്ന പ്രശ്നങ്ങളാണ്. ഇവിടെ അവന് ഈ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എയർലി ഇന്റർവെൻഷൻ യൂണിറ്റ് എന്ന് പറയുന്ന പരിപാടിയുണ്ട്. അതായത് അവനെ സ്കൂളിലേക്ക് പോകാനായിട്ട് അവര് എന്താ പറയാ, സെറ്റ്
ചെയ്യുക. മോൾഡ് ചെയ്തെടുക്കുക.
അതെ, മോൾഡ് ചെയ്തെടുക്കുക. അത് അതേ ടൈം ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു എയർലി ഇന്റർവെൻഷൻ യൂണിറ്റിലൊക്കെ പോയിട്ട് അവനെ അറിയാം, 2-3 വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരുടെ അടുത്തേക്കാണ് അവൻ പോയേക്കുന്നത്. അപ്പോൾ അവന് അത് കംഫർട്ടബിൾ ആയിരുന്നു. ഇനിയിപ്പോ ഒരു പുതിയ സ്ഥലത്തേക്ക് ചെല്ലുമ്പം എനിക്കറിയത്തില്ല. ഞാൻ അവിടെ ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ വിളിച്ചു ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, ഈ വർഷത്തേക്ക് അവിടെ ഒന്നും വേക്കൻസി ഇല്ല, അടുത്ത വർഷം വരെ കാത്തിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോ 5-6 മാസം സാവിയ വീട്ടിലിരിക്കേണ്ടി വരും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്.
നിങ്ങൾ ന്യൂസിലൻഡ് ആയിരുന്നു ഇങ്ങോട്ട് വന്നതല്ലേ?
അതെ അതെ, ഞങ്ങൾ ന്യൂസിലൻഡ്.
ഓക്കെ. അപ്പോൾ അവിടെ തിരിച്ചു പോകുകയാണെങ്കിൽ ഇപ്പോൾ ദീപകന് സ്വാഭാവികമായിട്ട് അറിയാമായിരിക്കുമല്ലോ അവിടെ എത്രത്തോളം ഒരു കെയർ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഓസ്ട്രേലിയ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ.
കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മോശമാകാൻ വഴിയില്ല. പക്ഷേ ഇത്രയും കിട്ടുമോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ബിക്കോസ് ഞങ്ങൾ വന്നപ്പോൾ സാവിയ്ക്ക് 1.5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് റിസർച്ച് പഠിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അധികം അന്വേഷിച്ചിട്ടില്ലായിരുന്നേ. പക്ഷേ മോശം വരാൻ വഴിയില്ല. എന്നാലും ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനാണ് താല്പര്യം.
ഇവിടെ പൂർണ്ണമായും കിട്ടും, PR കിട്ടുന്നുള്ള പ്രതീക്ഷ തന്നെ ആയിരുന്നല്ലോ അല്ലേ?
അതെ, തീർച്ചയായിട്ടും. ഞങ്ങൾ അങ്ങനെ ഒരു ഇവരുടെ പോളിസി എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നേ, അല്ലെങ്കിൽ ഞങ്ങൾ പറ്റില്ലായിരുന്നു.
ഓക്കെ ഓക്കെ. ഈ പോളിസി നേരത്തെ ഉള്ളതാണോ ഇപ്പൊ അടുത്ത കാലത്ത് കാണാൻ വന്നതാണോ ഇത്?
ഇല്ല, ഇത് പണ്ട് വരെ ഉള്ളതാണ് ഇപ്പൊ തോന്നുന്നത്.
അറിയാതെ പറ്റിപ്പോയൊരു?
അറിയാതെ. അതെ, ശരി.
ഓക്കെ, തീർച്ചയായും.
പക്ഷേ എനിക്കറിയാം ഇങ്ങനെ മിനിസ്റ്റർ ഇടപെട്ട് PR കിട്ടിയ ഇൻസിഡൻസും പത്രത്തിൽ വായിച്ചിട്ടുണ്ട്.
അതെ അതെ, അത്തരത്തിൽ ഒരുപാട് കേസുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് റിവ്യൂ കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളതാണ്
അങ്ങനെയാണ് എന്നോട് വക്കീൽ പറഞ്ഞത്.
എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ എം പി ഒക്കെ ഇടപെട്ട സാഹചര്യത്തിൽ ഒന്നുകൂടി പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നും പറയാം. പ്രതീക്ഷിക്കുന്നത് പോലെ അത് ശരിയായി വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.
എന്തായാലും
ദീപക് വളരെയധികം നന്ദി ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു സാഹചര്യത്തിലും ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളത്തിലൂടെ സംസാരിച്ചതിന്.
മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. എസ് ബി എസ് മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. എസ് ബി എസ് മലയാളം ഫേസ്ബുക്ക് പേജ്.